ഓം ശാന്തി. 9/12/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഒരു ബാബയോട് സത്യമായ സ്നേഹം വയ്ക്കൂ, എങ്കിൽ ബാബ നിങ്ങളെ തന്നോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകും, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാക്കും, സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റും. ചോദ്യം: സ്വയം സ്വയത്തെ സന്തോഷത്തിൽ വയ്ക്കുന്നതിന് വേണ്ടി ഏത് മുഖ്യമായ ധാരണ വേണം? ഉത്തരം: സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ സ്വയത്തിനോട് ആത്മീയ സംഭാഷണം ചെയ്യാൻ കഴിയുന്നത്. ഏത് വസ്തുക്കളോടും ആസക്തി ഇല്ലാതിരിക്കുന്നത്. വയറിന് 2 റോട്ടി ലഭിച്ചാലും മതി. ഇങ്ങനെ അനാസക്തരാകുമ്പോൾ സന്തോഷമുണ്ടായിരിക്കും. ജ്ഞാനത്തെ മനനം ചെയ്ത് സ്വയം സന്തോഷത്തിലിരിക്കും. നിങ്ങൾ കർമ്മയോഗിയാണ്. കർമ്മം ചെയ്തും വീട്ടിലെ ജോലി ചെയ്തും ആഹാരം കഴിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. സ്വദർശന ചക്രം ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ വളരെ സന്തോഷമുണ്ടായിരിക്കും. ഗീതം അങ്ങ് ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയില്ല. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ, ഗീതം കേട്ടുവോ? ഇതാണ് കുട്ടികളുടെയും അല്ലെങ്കിൽ ആത്മാക്കളുടെയും തന്റെ പരംപിതാ പരമാത്മാവിനോടുള്ള ആത്മീയ സ്നേഹം. ഈ ആത്മീയ സ്നേഹം കേവലം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമാണുള്ളത്. നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. അഥവാ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ആത്മാക്കൾക്ക് പരമാത്മാവിനോട് സ്നേഹമുണ്ടാകും? പ്രീതിയുണ്ടാകുന്നത് അച്ഛനും മക്കളും തമ്മിലാണ്. അച്ഛന്മാർ തമ്മിൽ പ്രീതി ഉണ്ടാകില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ആത്മാക്കൾ തന്റെ പരംപിതാ പരമാത്മാവിനോടൊപ്പം പ്രീതി യോജിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്നേഹമാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോവുക. നിങ്ങൾ ആത്മീയ സ്നേഹം ബാബയോടൊപ്പം വയ്ക്കുമ്പോൾ പ്രയാസവും സഹിക്കേണ്ടതായി വരും. മുഴുവൻ ലോകവും വീട്ടിലുള്ളവരെല്ലാം ശത്രുക്കളായി മാറും. കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, പതീത പാവനി ഗംഗയല്ല. മനുഷ്യർ പാവനമായി മാറാനുള്ള ചിന്തയിലൂടെ ഗംഗയിലേക്കും യമുന തീരങ്ങളിലേക്കും ഹരിദ്വാറിലും കാശിയിലുമൊക്കെ പോകുന്നു. ഈ 2 സ്ഥാനങ്ങളാണ് മുഖ്യം. അല്ലയോ പതീത പാവനി ഗംഗ എന്ന് പറയുന്നു. പക്ഷെ ഗംഗ കേൾക്കുന്നതേയില്ല. കേൾക്കുന്നത് ഒരു പതീത പാവനനായ ബാബയാണ്. ഇപ്പോൾ നിങ്ങൾ ആ ബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. ബാബ പറഞ്ഞു തരികയാണ് നിങ്ങൾ എങ്ങനെയാണ് പാവനമായി മാറേണ്ടത് എന്ന്. ജലമായ ഗംഗയ്ക്ക് പറയാൻ കഴിയില്ല, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ബാബ പറയുകയാണ്, ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഗ്യാരണ്ടി നൽകുന്നു. ഗംഗയ്ക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കില്ല. എങ്ങനെയാണോ മനുഷ്യൻ രാവണനെ എല്ലാ വർഷവും കത്തിക്കാറുണ്ട്, പക്ഷേ രാവണൻ മരിക്കുന്നില്ല, അതേപോലെ ഗംഗാസ്നാനവും അനേക ജന്മങ്ങളായി ചെയ്തു വരുന്നു, പക്ഷേ പതീതത്തിൽ നിന്നും ഒരിക്കലും പാവനമായി മാറുന്നില്ല. വീണ്ടും വീണ്ടും സ്നാനം ചെയ്യാൻ പോകാറുണ്ട്. ഒരു പ്രാവശ്യം സ്നാനം ചെയ്ത് പാവനമായി മാറിയെങ്കിൽ പിന്നെന്തിനു വീണ്ടും സ്നാനം ചെയ്യാൻ പോകുന്നു? എത്ര മേളകളാണ് വെക്കുന്നത്! അതൊരിക്കലും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സംഗമമല്ല. ഭക്തിമാർഗത്തിൽ മേളകളിൽ വൻ തിരക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നിങ്ങൾ ബാബയോടൊപ്പം ബുദ്ധിയോഗം വയ്ക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാ ആത്മാക്കളും സജനിയായി മാറി. ആത്മാക്കളാണ് ഭഗവാനെ ഓർമ്മിക്കുന്നത് ശരീരത്തിലൂടെ. ബാബ പറയുകയാണ്, ഞാനും ഈ ശരീരത്തിലൂടെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വർഗത്തിനെയും ഓർമ്മ വരും. തന്റെ മുക്തിധാമമായ വീടിനെയും ഓർമ്മ വരും. മുക്തി എന്നത് നിർവാണധാമത്തിനെയാണ് പറയുന്നത്. ഇതാണ് സാകാരി ലോകം. ഏതുവരേക്കും ആത്മാക്കൾ ഇവിടെ വരുന്നില്ലയോ അതുവരേക്കും സാകാരി ലോകം എങ്ങനെ വലുതാകും? ആത്മാക്കൾ നിരാകാരി ലോകത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യ സൃഷ്ടി വലുതായിക്കൊണ്ടേയിരിക്കും. ചിലർ മനസ്സിലാക്കുന്നത് തനിയെ വളരുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം, ആത്മാക്കൾ ഇവിടേക്ക് വരുമ്പോൾ സൃഷ്ടിയിൽ ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. കുട്ടികൾക്കറിയാം, മധുരമായ വീട് ശാന്തിധാമമാണ്. ശാന്തി വളരെയധികം പേരും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയാം, ശാന്തിധാമം മധുരമായ ബാബയുടെ വീടാണ്. ഭാരതവാസികൾ വിദേശത്തുനിന്ന് തിരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ മധുരമായ വീടായ ഭാരതത്തിലേക്ക് പോവുകയാണ്. എവിടെ ജന്മമെടുക്കുന്നു ആ ദേശത്തെ എല്ലാവരും ഇഷ്ടപ്പെടും. പറയാറില്ലേ, ഞങ്ങളെ മധുരമായ ഭാരതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ശരി, മരിച്ചുവെന്ന് കരുതൂ. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു. പിന്നെ ശരീരത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഭസ്മമാക്കുന്നു. പറയാറില്ലേ, ഭാരതത്തിന്റെ മണ്ണ് ഭാരതത്തിൽ തന്നെ ലയിച്ചു ചേരണം. നെഹ്റു മരിച്ചപ്പോൾ ആ ഭസ്മം എവിടെയെല്ലാം കൊണ്ടുപോയിട്ടു? കൃഷിയിടങ്ങളിലും കൊണ്ടുപോയിട്ടു, കൃഷി നന്നാകാൻ. പക്ഷേ ഏത് വസ്തുക്കൾക്കും എത്ര തന്നെ മൂല്യം കൊടുത്താലും അതും പഴയതാകുമെന്നത് തീർച്ച. എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബാബയെ അറിഞ്ഞ് ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിലുണ്ടാകണം, തന്റെ മിത്രസംബന്ധികളെയും സ്വർഗവാസികളാക്കി മാറ്റണം. നിങ്ങൾ സ്വർഗവാസിയായി മാറൂ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്താ മരിക്കാൻ ആഗ്രഹിക്കുകയാണോ? നിങ്ങൾക്കറിയാം, ശ്രീമതത്തിലൂടെ ഞങ്ങൾ ശ്രേഷ്ഠ സ്വർഗവാസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേഹി അഭിമാനിയായി മാറാൻ വളരെ പരിശ്രമിക്കേണ്ടതായി വരും. ഇടയ്ക്കിടെ ദേഹാഭിമാനത്തിൽ വന്ന് ബാബയെ മറക്കും. നിങ്ങളിപ്പോൾ സന്മുഖത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പരംപിത പരമാത്മാവിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബാബ പറയുകയാണ്, മുമ്പെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് മറുപടി പറയും, അതെ ബാബ, 5000 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് നിങ്ങളുടെ ഗുപ്തമായ വാക്കാണ്, ആർക്കും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ചിലർ കൃഷ്ണന്റെ വേഷത്തെ ധാരണ ചെയ്തുകൊണ്ട് പറയും, ഞങ്ങൾ വന്നിരിക്കുകയാണ് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യാൻ. പക്ഷേ ഈ കാര്യം ആർക്കും പറയാൻ കഴിയില്ല. 5000 വർഷത്തിനു മുമ്പേയും സ്വർഗം സ്ഥാപിച്ചിരുന്നു. നിങ്ങൾ പറയും, ബാബ, 5000 വർഷത്തിനു മുമ്പും ഞങ്ങൾ അങ്ങയിൽ നിന്ന് സമ്പത്തെടുക്കാൻ വന്നതായിരുന്നു. രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നത് ആത്മാവാണ് ഈ ശരീരത്തിലൂടെ. സ്വയം ആത്മാവാണെന്ന് നിശ്ചയം ചെയ്ത് ബാബയെ ഓർമ്മിക്കണം. ഇത് സർവവ്യാപിയുടെ കാര്യമില്ല. ഇതും മനസ്സിലാക്കുന്നില്ല, സാകാരത്തിലാണ് ബ്രഹ്മാവുണ്ടായിരുന്നത്. ബ്രഹ്മാവിലൂടെയാണ് പരംപിത പരമാത്മാവ് സൃഷ്ടി രചിക്കുന്നത്. പതീത പാവനനായ ബാബ വന്ന് പാവന ദേവീ ദേവതകളെ ഉണ്ടാക്കുന്നു. ബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. തീർച്ചയായും സ്വർഗത്തിൽ മനുഷ്യർ വേണം. ബാബ വന്ന് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ശ്രമിക്കൂ, നമുക്ക് നരകവാസികളെ എങ്ങനെ സ്വർഗവാസികളാക്കി മാറ്റാം. ചില വലിയ ആളുകളോട് നേരിട്ട് പറയൂ, ഈ പതീത നരകവാസികൾ എത്ര മോശമായി, ഞങ്ങൾ നരകത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സംഗമവാസികളാണ്. ഞങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം ഉപേക്ഷിച്ച് ബാബയോടൊപ്പം ബാബയുടെ വീട്ടിലേക്ക്. ഇതാണ് നിങ്ങളുടെ ആത്മീയ യാത്ര. ബാബയെ ഓർമ്മിക്കണം, മനസ്സിലാക്കണം. ഈ ശരീരം എപ്പോൾ വരേക്കുണ്ടോ അപ്പോൾ വരേക്കും ഈ ആത്മീയ യാത്ര നടന്നുകൊണ്ടിരിക്കണം. കർമ്മവും ചെയ്യണം. കഴിക്കൂ, കുടിക്കൂ, ഭക്ഷണം പാചകം ചെയ്യൂ. എന്നാൽ എത്ര സമയം ലഭിക്കുന്നു, തീർച്ചയായും ബാബയെ ഓർമ്മിക്കണം. ഓഫീസിലിരിക്കുമ്പോഴും സമയമുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയിലിരിക്കൂ. വലിയ സമ്പാദ്യമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുകയാണോ, ആ സമയത്ത് മറ്റൊരു ജോലിയും ഇല്ലല്ലോ. ഇരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ ഞങ്ങൾ ബാബയോടൊപ്പം പോവുകയാണ്. ബാബ പരംധാമത്തിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. ശരി, വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുമ്പോഴും പരസ്പരം ഓർമ്മിപ്പിക്കൂ. വരൂ, ഞങ്ങൾ ഞങ്ങളുടെ ബാബയുടെ ഓർമ്മയിലാണിരിക്കുന്നത്. പോയിന്റുകൾ പരസ്പരം കേൾപ്പിക്കൂ. ഞങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. ബാബ പറയുകയാണ്, നിങ്ങൾ ലൈറ്റ് ഹൌസ് ആണ്, വഴി പറഞ്ഞു കൊടുക്കുന്നവരാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കണം, ലൈറ്റ് ഹൌസ് ആകുന്നു. ഒരു കണ്ണിൽ മുക്തിയും ഒരു കണ്ണിൽ ജീവൻ മുക്തിയും. സ്വർഗം ഇവിടെയായിരുന്നു, ഇപ്പോഴില്ല. ഇപ്പോൾ നരകമാണ്. ബാബ വീണ്ടും സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളെ പൂക്കളാക്കി മാറ്റുകയാണ്. നിങ്ങൾ സത്യയുഗത്തിലെ മഹാറാണികളായി മാറും. കുടിലിലെ റാണിയായി മാറരുത്. നിങ്ങൾ 16 കലാ സമ്പന്നരായി മാറണം, 14 കലയല്ല. ശ്രീകൃഷ്ണന് 16 കലയുണ്ടായിരുന്നു. നിങ്ങൾ പെൺകുട്ടികൾ എത്ര വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. 7 ദിവസം ജലപാനമില്ലാതിരുന്നിട്ടുണ്ടായിരുന്നു. എത്ര പരിശ്രമം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൃഷ്ണപുരിയിലേക്ക് പോകാൻ സാധിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ കൃഷ്ണപുരിയാകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ കൃഷ്ണനെ ദ്വാപര യുഗത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ സ്വർഗത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാതായി. യഥാർത്ഥത്തിൽ 7 ദിവസത്തെ അർത്ഥം എന്താണ്? അത് നിങ്ങൾക്കിപ്പോൾ അറിയാം. ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ബാക്കി ജലപാനമില്ലാതെ ഇരിക്കുക, അങ്ങനൊരു കാര്യം തന്നെയില്ല. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ബാബയുടെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് ബാബ സ്വർഗത്തിലേക്ക് അയക്കുന്നു. വ്രത അനുഷ്ഠാനങ്ങളെടുത്ത് നിങ്ങൾ എത്ര ദിവസം വിശന്ന് മരിച്ചു, ജന്മജന്മാന്തരങ്ങളായി എത്ര പരിശ്രമിച്ചിരുന്നു, എന്നിട്ടും പ്രാപ്തിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങളെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സദ്ഗതിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ പറയുന്നു, ബാബ കൽപ്പം മുമ്പും അങ്ങുമായി കണ്ടുമുട്ടിയിരുന്നു സ്വർഗത്തിന്റെ സമ്പത്ത് നേടുന്നതിന്. ബാബ പറയുന്നു, കുട്ടികളെ, ഓരോ ചുവടും എന്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. എല്ലാ കർമ്മത്തിന്റെ കണക്കിനെക്കുറിച്ചും ചോദിക്കൂ. ബാബ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടും ഇരിക്കൂ. എന്നിട്ടും ബാബ നിർദ്ദേശം തരും. കാണുന്നുണ്ട്, ഇവർ ജോലിയിൽ കഷ്ടപ്പെടുകയാണെങ്കിലും നിർദ്ദേശം നൽകും. എന്തിനാ ഇത്രയും തലയിട്ടടിക്കുന്നത്? എത്ര കാലം നിങ്ങൾ ജീവിക്കും? വയറാണെങ്കിൽ ഒന്നോ രണ്ടോ റോട്ടിയാണ് ചോദിക്കുക. അത് സാധാരണക്കാരനാണെങ്കിലും ധനവാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ധനവാന്മാർ നല്ല രീതിയിലുള്ള ഭക്ഷണമെല്ലാം കഴിക്കുന്നു, എന്നിട്ടും രോഗിയായി മാറുന്നു. കാട്ടുജാതിക്കാരെ നോക്കൂ, അവരെത്ര ശക്തിശാലിയായിരിക്കുന്നു. അവർ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? എത്ര ജോലിയാണ് ചെയ്യുന്നത്? തന്റെ കുടിലിൽ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ മറ്റെല്ലാ ആശകളെയും ഉപേക്ഷിക്കണം. 2 കഷ്ണം റോട്ടി ലഭിച്ചു, വയറ് നിറഞ്ഞു, മതി. ഇനി ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ ആത്മീയ കുട്ടികളാകുന്നു. പരമപിത പരമാത്മാ പ്രിയതമന്റെ പ്രിയതമയായി മാറിയിരിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും വികർമ്മം വിനാശമാകും. ബാബയെ അല്ലാതെ മറ്റാരെ ഓർമ്മിച്ചുവോ അവരുടെ കൂടെ പോകും. ചിലരാഗ്രഹിക്കുന്നു സാക്ഷാത്കാരം ഉണ്ടാകണം, ഇങ്ങനെയെല്ലാം നടക്കണം. ബാബ പറയുന്നു, വീട്ടിലിരുന്നാൽ പോലും നിങ്ങൾക്കതുണ്ടാകും. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരമുണ്ടാകും, കൃഷ്ണപുരി കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ബാബ നിങ്ങളെ വൈകുണ്ഠത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. കേവലം സാക്ഷാത്കാരം മാത്രമല്ല. എന്നെ ഓർമ്മിക്കൂ, എന്തുകൊണ്ടെന്നാൽ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ കൊണ്ടുപോകുന്നതിന്. ശിവ് ബാബയെ ഓർമ്മിക്കണം, ബാബയാണ് കൃഷ്ണപുരിയുടെ അധികാരിയാക്കി മാറ്റുന്നത്. കൃഷ്ണൻ ആരെയും അധികാരിയാക്കി മാറ്റുന്നില്ല. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. ഇപ്പോൾ ബാബ പരംധാമത്തിൽ നിന്നും ഇവിടെ വന്നിരിക്കുകയാണ്. തീർച്ചയായും വന്നിട്ടുണ്ടാകണം, അപ്പോഴാണല്ലോ ക്ഷേത്രമാകുന്ന സ്മാരകം ഉണ്ടായത്. ശിവ ബാബയുടെ ക്ഷേത്രമുണ്ട്, ശിവജയന്തിയും ആഘോഷിക്കുന്നില്ലേ? പക്ഷെ ബാബ ഭാരതത്തിലേക്ക് എങ്ങനെയാണോ വരുന്നത്, ഇതാർക്കും അറിയില്ല. കൃഷ്ണന്റെ ശരീരത്തിലേക്കല്ല വരുന്നത്, കൃഷ്ണൻ സത്യുഗത്തിലാണ് ഉണ്ടാവുക. ശിവന്റെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. കൃഷ്ണന് പോലും ഇത്രയും വലിയ ക്ഷേത്രങ്ങളില്ല. സോമനാഥ ക്ഷേത്രം പോലും എത്ര വലുതാണ്. കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ കൃഷ്ണനെയും രാധയെയും വളരെ താഴെയാണ് കാണിക്കാറുള്ളത്. ശിവന്റെ ക്ഷേത്രത്തിൽ ഒരിക്കലും താഴെ കാണിക്കാറില്ല. ഇപ്പോൾ ശിവ് ബാബയാണെങ്കിൽ വലിയ കൊട്ടാരങ്ങളിലും വസിക്കുന്നില്ല, വസിക്കുന്നത് കൃഷ്ണനാണ്. ബാബ പറയുന്നു, ഞാൻ കൊട്ടാരങ്ങളിൽ ഇരിക്കുന്നതേയില്ല. പക്ഷെ ഭക്തിമാർഗത്തിൽ എത്ര വലിയ വജ്രങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ടാണ് ക്ഷേത്രമുണ്ടാക്കിയിരിക്കുന്നത്. ആർക്കാണോ ശിവബാബയിലൂടെ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിച്ചിരിക്കുന്നത്, അവരാണ് ബാബയുടെ ക്ഷേത്രം ഇത്രയും ഉയർന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓർമ്മ ചിഹ്നത്തിന് വേണ്ടി തന്നെ എത്ര വലിയ ക്ഷേത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വയം ഇത്രയും വലിയ ധനവാനല്ലായിരുന്നിട്ടുപോലും ക്ഷേത്രം വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. ബോംബെയിൽ ബബൂരിനാഥിൽ ശിവബാബയുടെ ക്ഷേത്രമുണ്ട്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഭക്തിമാർഗത്തിൽ നിങ്ങൾ എത്ര വലിയ ക്ഷേത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കൂ, എങ്ങനെയുള്ള കുടിലിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ പേരും പ്രശസ്തമാകണം. നിങ്ങൾക്കറിയാം, പിന്നീട് നമ്മുടെയും ക്ഷേത്രമുണ്ടാകും. നമ്മുടെ ശിവബാബയുടെ ക്ഷേത്രവും വളരെ വലുതാണ്. ഇതും അത്ഭുതമാണ്. ആരാണോ സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അവരെത്ര ധനവാനായിരിക്കും. ഇപ്പോഴാണെങ്കിൽ എത്ര ഗുപ്തമായിരിക്കുന്നു, ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ശിവബാബയുടെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുക? ക്ഷേത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിലാണ് വരിക. മമ്മയും ബാബയും ആദ്യ നമ്പറിൽ പൂജ്യരായി മാറുന്നു, വൈകുണ്ഠത്തിന്റെ അധികാരിയായി മാറുന്നു. പിന്നെ ആദ്യം പൂജാരിയായി മാറി ക്ഷേത്രവും അവർ തന്നെയാണ് നിർമ്മിക്കുക. അപ്പോൾ മനസ്സിൽ പറയില്ലേ, നമ്മൾ തന്നെയാണ് പൂജാരിയായി മാറി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനനം ചെയ്യുന്നതിലൂടെ ഈ പഴയ ലോകം മറക്കും. പരസ്പരം ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കണം എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാം. പരസ്പരം ആത്മീയ സംഭാഷണം നടത്തൂ. പരമപിത പരമാത്മാവായ ബാബ നിങ്ങളുമായി ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനത്തിലൂടെ ഹർഷിതമാക്കി മാറ്റുന്നു. നിങ്ങളും പറയുന്നു, ഞങ്ങൾ കൽപ്പത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. അനേക പ്രാവശ്യം ബാബയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, സമ്പത്ത് നേടിയിരുന്നു. ഇങ്ങനെയെല്ലാം പരസ്പരം സംസാരിക്കണം. പിന്നീട് നിങ്ങൾ കർമ്മയോഗിയായും മാറണം. വീട്ടിൽ ആഹാരം പാകം ചെയ്യുമ്പോഴും സന്തോഷമുണ്ടായിരിക്കണം. നിങ്ങൾ 84 ജന്മങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയുന്നു. നമ്മളിപ്പോൾ ബ്രാഹ്മണനായി മാറിയിരിക്കുന്നു, പിന്നീട് ദേവതയായി മാറി രാജ്യം ഭരിക്കും. പൂജാരിയിൽ നിന്ന് പൂജ്യനായി മാറും, പിന്നീട് കൊട്ടാരങ്ങളെല്ലാം നിർമ്മിക്കും. തങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ. നമ്മുടെ ചരിത്രവും ഭൂമിശാസ്ത്രത്തിന്റെയും ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെ തന്നെയാണ് പറയുന്നത് സ്വദർശന ചക്രധാരി. നിങ്ങൾ 3 ലോകങ്ങളെക്കുറിച്ചും അറിയുന്നവരാണ്. ജ്ഞാനത്തിന്റെ നേത്രം തുറന്നിരിക്കുകയാണ്. ഈ ചക്രം ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണം. ബാബയ്ക്കും സന്തോഷമുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സേവനത്തിൽ ഉപസ്ഥിതരായിരിക്കുന്നു. നിങ്ങൾ സേവാധാരികളുടെ ക്ഷേത്രം പിന്നീട് ഭക്തി മാർഗത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സേവനത്തിനായി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മുഴുവൻ സമ്പത്തും നൽകാനായി വന്നിരിക്കുന്നു. ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നു, അതിനനുസരിച്ച് സ്വർഗത്തിന്റെ അധികാരിയായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ലൈറ്റ് ഹൌസ് ആയി മാറി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. എല്ലാ ആശകളും ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. ബാബയിൽ നിന്ന് നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കണം. 2. ജ്ഞാനത്തിന്റെ കാര്യങ്ങളിൽ തന്നെ മുഴുകിയിരിക്കണം. സ്വയം സ്വയത്തോട് സംസാരിക്കണം. സ്വദർശന ചക്രം കറക്കി സദാ ഹർഷിതമായിരിക്കണം. വരദാനം: യോഗത്തിന്റെ താപത്തിൽ കണ്ണുനീർ തടാകങ്ങളെ വറ്റിച്ച് കരച്ചിൽ പ്രൂഫായി മാറുന്ന സുഖസ്വരൂപരായി ഭവിക്കൂ. പല കുട്ടികളും പറയാറുണ്ട്, ഇന്നയാൾ ദുഃഖം തരുന്നു, അതുകൊണ്ട് കരച്ചിൽ വരുന്നു. എന്നാൽ അവർ തരുന്നു, താങ്കൾ എന്തിനാണ് എടുക്കുന്നത്? അവരുടെ ജോലിയാണ് തരിക, താങ്കൾ എടുക്കുക അരുത്. പരമാത്മാവിന്റെ കുട്ടികൾ ഒരിക്കലും കരയരുത്. കരച്ചിൽ അവസാനിച്ചു. കണ്ണുകളുടെയും കരച്ചിലില്ല, മനസ്സിന്റെയും കരച്ചിലില്ല. എവിടെ സന്തോഷമുണ്ടോ അവിടെ കരച്ചിലുണ്ടായിരിക്കില്ല. സന്തോഷത്തിന്റെയോ സ്നേഹത്തിന്റെയോ കണ്ണീരിനെ കരച്ചിലെന്ന് പറയില്ല. അതുകൊണ്ട് യോഗത്തിന്റെ താപത്തിൽ കണ്ണീരിന്റെ തടാകത്തെ വറ്റിക്കൂ. വിഘ്നങ്ങളെ കളിയെന്ന് മനസ്സിലാക്കൂ, അപ്പോൾ സുഖസ്വരൂപരായി മാറും. സ്ലോഗൻ: സാക്ഷിയായി കഴിഞ്ഞ് പാർട്ട് അഭിനയിക്കുന്നതിന്റെ അഭ്യാസമുണ്ടെങ്കിൽ ടെൻഷനിൽ നിന്ന് ഉപരി സ്വതവേ അറ്റൻഷനിൽ കഴിയും. ഓം ശാന്തി.